2024 മെയ് 4 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ആചാരങ്ങളുടെ സ്മൃതികാലം. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ എഴുതുന്നു, ഹിന്ദു വിവാഹ നിയമം അനുസരിച്ച് ഒരു വിവാഹം സാധു ആക്കണമെങ്കിൽ അത് ആചാരപരമായ ചടങ്ങുകളോടെ ആയിരിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധി. ചടങ്ങുകളോടെ വിവാഹം നടന്നുവെന്നതിന്റെ തെളിവ് മാത്രമാണ് വിവാഹ രജിസ്ട്രേഷൻ എന്നും രജിസ്ട്രേഷൻ മാത്രം നടത്തിയതുകൊണ്ട് വിവാഹം നിയമപരമാകില്ലെന്നുമാണ് പരമോന്നത കോടതിയുടെ തീർപ്പ്. ആചാരങ്ങളെക്കാൾ ആട്ടത്തിനും പാട്ടിനും ആഘോഷങ്ങൾക്കും പ്രാമുഖ്യം വന്നുപോയ പൊതു കല്യാണങ്ങളുടെ കാലത്ത് ഹിന്ദു വിവാഹ ആചാരങ്ങളുടെ ചരിത്രം അറിയുന്നത് കൗതുകകരം ആയിരിക്കും. 4-ാമത്തെ ഭർത്താവ്. ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 7 അനുസരിച്ച് ആചാരങ്ങളുടെ ചടങ്ങുകളുടെ പൂർത്തീകരണമാണ് വിവാഹത്തിന്റെ പൂർത്തീകരണമായി കണക്കാക്കുന്നത്. ഇതനുസരിച്ച് യാഗാഗ്നിക്കും സമീപം 7 ചുവട് വയ്ക്കുന്ന സപ്തതി എന്ന ചടങ്ങ് അനുപേക്ഷിണയം ാണ് ഏറ്റവും പ്രാചീന വൈദിക സംഹിതയായ ഋഗ്വേദത്തിൽ വിവാഹ അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ച സൂചനകൾ അടങ്ങിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ അഗ്നിസാക്ഷിയായാണ് കന്യകയെ വരൻ ആണി ഗ്രഹണം ചെയ്യുന്നത്. കൂടാതെ വിവാഹം ചെയ്യുന്ന വരനെ കന്യകയുടെ 4-ാമത്തെ ഭർത്താവായാണ് വൈദിക പാരമ്പര്യം ഗണിച്ചിരിക്കുന്നത്. വൈദിക വിശ്വാസമനുസരിച്ച് ദേവതകളായ സോമനും ഗന്ധർവനും അഗ്നിയും ആണ് കന്യകയുടെ ആദ്യ അവകാശികൾ. വൈദിക പാരമ്പര്യ പ്രകാരം ഷോഡ്ഷ സംസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹമെന്ന സംസ്കാരം. ധർമ്മസൂത്രങ്ങൾ വിവാഹത്തെ 8 തരംതിരിച്ചിട്ടുണ്ട്. ബ്രാഹ്മം, പ്രാജാപ്ത്യം, ആർഷം, ദൈവം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം എന്നിവയാണ് ഈ 8 തരം വിവാഹങ്ങൾ. ഇതിൽ ആദ്യത്തെ 4 തരം വിവാഹങ്ങളും ധർമ്മങ്ങളാണ് ഗൗതമ ധർമ്മസൂത്രം വിധിക്കുന്നു. വർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ബോധായന ധർമ്മസൂത്രം അനുസരിച്ച് ആസുരം, രാക്ഷസം എന്നിവ ക്ഷത്രിയനും ഗാന്ധർവം വൈശ്യനും പൈശാചം ശൂദ്രനും ആകാമെന്നാണ് ഹൈന്ദവ വിധി. ഗാന്ധർവം എന്ന വർണ്ണത്തിൽ ഉൾപ്പെട്ടവർക്കും ആകാമെന്നും ധർമ്മസൂത്രങ്ങൾ ശാസിക്കുന്നു. ഇതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠം ബ്രാഹ്മ വിവാഹമാണെന്നാണ് ധർമ്മസൂത്രങ്ങൾ ഗണിക്കുന്നത്. ബ്രാഹ്മൻ തൊട്ട് പൈശാചം വരെ പ്രാചീന ധർമ്മശാസ്ത്ര ഗ്രന്ഥമായ മനുസ്മൃതിയിൽ വിവാഹത്തെക്കുറിച്ച് വിവാഹ ഭേദങ്ങളെക്കുറിച്ചും വിശദമായി പരാമർശിക്കുന്നുണ്ട്. മനുവും ധർമ്മസൂത്രകാരന്മാരെ പോലെ തന്നെ 8 തരം വിവാഹ ഭേദങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ബ്രാഹ്മം മുതൽ ദൈവം, ആർഷം, പ്രാജാപ്ത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം എന്നിങ്ങനെ പൈശാചം വരെയാണ് ഇവ. ഇതിൽ പൈശാചം അധമമാക്കുന്നു. ബ്രാഹ്മം മുതലായ ആദ്യത്തെ 6 ബ്രാഹ്മണനും ഒടുവിലത്തെ ആസുരം മുതൽ 4 ക്ഷത്രിയനും രാക്ഷസം ഒഴികെ ഒടുവിലെ 4 വൈശ്യ ശുദ്രന്മാർക്ക് വിധിച്ചിരിക്കുന്നു. മനുസ്മൃതി അനുസരിച്ച് വേദ അധ്യയനം ചെയ്ത വരന് കന്യകയെ ദാനം ചെയ്യുന്നതാണ് ബ്രാഹ്മം എന്ന വിവാഹരീതി. ഋഗ്വിനി കന്യകയെ ദാനം ചെയ്യുന്നത് ദൈവ വിവാഹം. പശുവിനെയോ കാളയോ വരനിൽ നിന്ന് സ്വീകരിച്ച് കന്യകയെ ദാനം ചെയ്യുന്നത് ആർഷ വിവാഹവും കന്യകയ്ക്ക് ധനം നൽകി അവളെ സ്വീകരിക്കുന്നത് ആസുര വിവാഹവുമാണ്. സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുഗ്രഹത്താലുള്ള സംയോഗം ഗാന്ധർവ വിവാഹം ബലാത്കാരമായി കന്യകയെ അപഹരിക്കുന്നതാണ് രാക്ഷസ വിവാഹം. ഉറങ്ങുന്നവളെയോ പ്രമത്തായവളെയോ രഹസ്യമായി പ്രാപിക്കുന്നത് പൈശാച വിവാഹം. ഇതാണ് 8 തരം വിവാഹ സമ്പ്രദായങ്ങൾ. വിവാഹത്തിലെ വർണ്ണ വ്യവസ്ഥ എങ്ങനെയാണ് കന്യാദാനം നടത്തേണ്ടത് എന്ന് വിവരിക്കുന്നുണ്ട്. കൈക്കുനീർ വീഴ്ത്തിയുള്ള കന്യാദാനമാണ് ശ്രേഷ്ഠമെന്ന് മനു പറയുന്നു. വിവാഹത്തിന്റെ ചടങ്ങ് എന്ന നിലയ്ക്കാണ് മനു ഉദ്ഘാതന സഹിതമുള്ള കന്യാ വിവാഹത്തെ അവതരിപ്പിക്കുന്നത്. ഇവിടെ വിവരിച്ച വിവാഹ സമ്പ്രദായങ്ങൾ എല്ലാം വർണ്ണ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവർക്ക് വേണ്ടി ഉള്ളതാണെന്ന വസ്തുത ശ്രദ്ധിക്കേണ്ടതാണ്. വർണ്ണ ബാഹ്യരായ മനുഷ്യർ ഈ ആചാരമുറകൾ പുലർത്തിയിരുന്നില്ല എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. അനവധി സമുദായങ്ങളിലായി നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിൽ ഇന്ന് ഹിന്ദുക്കളെന്ന് വ്യാഹരിക്കുന്നവർക്കിടയിൽ തന്നെ വിവാഹത്തിന് ഐക്യരൂപ്യം ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നമ്പൂതിരയുടെ വിവാഹ രീതിയല്ല മറ്റ് സമുദായങ്ങൾ പിന്തുടർന്നിരുന്നത്. താലികെട്ട് കല്യാണവും പുടവ കല്യാണവും നിലനിന്നിരുന്നു. പുടവ കൊടുത്ത് വരന്റെ ബന്ധുക്കൾ വധുവിനെ പരിഗ്രഹിക്കുന്ന സമ്പ്രദായവും നിലനിന്നിരുന്നു. വിവാഹത്തിൽ മക്കത്തായകൾക്കിടയിലും മരുമക്കത്തായക്കളിടയിലും വ്യതിരക്തകൾ പുലർന്നിരുന്നു. മരുമക്കത്തായകൾ കെട്ടു കല്യാണമാണ് നിർവഹിച്ചിരുന്നതെന്നും മിക്കവാറും എല്ലാ ജാതിക്കാർക്കിടയിലും താലികെട്ട് കല്യാണം കേരളത്തിൽ നടപ്പിലിരുന്നു എന്നും ചിത്രകാരനായ പി ഭാസ്കരനുണ്ണി എഴുതുന്നുണ്ട്. ഇതിൽ മന്ത്രപൂർവികമായോ അല്ലാതെയോ താലികെട്ട് നിലനിന്നിരുന്നു സംബന്ധം എന്ന മറ്റൊരു സമ്പ്രദായവും ശുദ്ര ജാതിക്കാർക്കിടയിൽ പുലർന്നു പോകുന്നിരുന്നു. ഗുരുദേവന്റെ കൽപ്പനകൾ ശ്രീനാരായണ ഗുരുസ്വാമികൾ ബ്രാഹ്മണാചാര്യങ്ങൾ അനുസരിച്ചുള്ള വിവാഹ സമ്പ്രദായത്തിന് പകരം ലളിത വിവാഹ രീതി ആവിഷ്കരിച്ച് കേരളീയ സമൂഹത്തിൽ പരിവർത്തനത്തിന്റെ പുതിയ പാത സൃഷ്ടിച്ചു. മാമൂൽ അനുസരിച്ചിട്ടുള്ള താലികെട്ട് അർത്ഥമില്ലാത്തതും അനാവശ്യവുമാണെന്ന് ഗുരു ശിവഗിരി മഠത്തിൽ നിന്ന് പ്രസ്താവന പുറപ്പെടുവിച്ചു. ഗുരു നേരിട്ട് താലികെട്ട് കല്യാണം മുടക്കുകയും ചെയ്തു. കൂടാതെ പരിഷ്കരിച്ച വിവാഹ രീതി കൊല്ലവർഷം 1980 ഇടവ മാസത്തിലെ വിവേകോദയം മാസികയിൽ ഗുരു ഉപദേശിച്ച പ്രകാരം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് 10 പേരിൽ കൂടുതൽ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതായി ഉണ്ടായിരുന്നില്ല. ആചാരങ്ങൾക്കും മറ്റുമായി ചിലവഴിക്കാനിടയുള്ള ധനം വധുവിനായി നൽകാനും ഗുരുസ്വാമികൾ കൽപ്പിച്ചു. വിവാഹ അനുഷ്ഠാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഇതിന് ഒരു ഏക രൂപം ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാകും. ഇന്ത്യയിലെ വ്യത്യസ്ത സമുദായങ്ങൾക്ക് അവരുടേതായ ആചാര അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ടായിരുന്നു. വൈദികമായ സപ്തപദി മുതലായ ചടങ്ങുകൾ ഇന്ത്യയിലെ അവർണ ജനവിഭാഗങ്ങൾ പിന്തുടർന്നുമില്ല. തമിഴ്നാട്ടിലാകട്ടെ സ്വാഭിമാന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബ്രാഹ്മണാചാര്യങ്ങൾ പാലിക്കാത്ത സ്വയം മര്യാദ വിവാഹങ്ങളും നിലനിന്നിരുന്നു. ഇന്ത്യൻ സംസ്കാരം വൈവിധ്യപൂർണമായിരിക്കും പോലെ വിവാഹ അനുഷ്ഠാനങ്ങളും വൈവിധ്യപൂർണമാണെന്ന് അതിന്റെ സാംസ്കാരിക ചരിത്രം വ്യക്തമാക്കുന്നു.